Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ബ്രഹ്മേവ്യോവിജിഗ്യേ തസ്യ ബ്രഹ്മണോ വിജയേ ദേവ അമഹീയന്ത തേ ഐച്ഛന്ത അസ്മാകമേവ അയം വിജയോ അസ്മാകമേവ അയം മഹിമേതി. തൃതീയ ഖണ്ഡത്തിലെ ആദ്യമന്ത്രമാണ്. അതിൻ്റെ ആമുഖമായി ഭാഷ്യകാരൻ പറയുന്ന കാര്യങ്ങളാണ്. ബ്രഹ്മ ദേവേഭ്യോ വിജിഗ്യേ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു. പക്ഷെ അത് ദേവന്മാരുടെ വിജയമായിരുന്നില്ല, ബ്രഹ്മത്തിൻ്റെ, ഈശ്വരൻ്റെ വിജയമായിരുന്നു. ഇതിനെ വിശദീകരിക്കുകയാണ്. അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം വിജാനതാം ഇത്യാദി ശ്രവണാത് യത് അസ്തി തത് വിജ്ഞാതം പ്രമാണൈഹി യത് നാസ്തി തത് അവിജ്ഞാതം ശശഭുഷാണകൽപ്പം അത്യന്തമേവ അസത് ദുഷ്ടം. നമ്മൾ പറഞ്ഞു അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനത. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊരു ധാരണയുണ്ടാകാം, എന്താണ് ഇത്യാദി ശ്രവണാത് ഇത് അസ്ഥി തത്വിജ്ഞാതം, എന്താണ് ഉള്ളത് അതറിയുന്നു, അല്ലെങ്കിൽ അതിനെ അറിഞ്ഞു, അതറിയപ്പെട്ട് കഴിഞ്ഞു, എന്തുകൊണ്ട് അറിയുന്നതിനുള്ള പ്രമാണങ്ങളുണ്ട്. ഉദാഹരണമായി പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അവിടെ പ്രമാണമായിരിക്കുന്ന കണ്ണ്, കണ്ണുകൊണ്ട് അതിനെ കാണുന്നു, ശബ്ദത്തെ ചെവി കൊണ്ട് കേൾക്കുന്നു, എന്തുകൊണ്ടതെല്ലാം മുന്നിലുള്ളതാണ്, ഉള്ളതിനെ അറിയുന്നു. എന്നാസ്തി തദവിജ്ഞാതം, ഇല്ലാത്തത് അറിയുന്നില്ല. ഉള്ളതിനെല്ലാം നമുക്കറിയാൻ കഴിയുന്നു, ഇല്ലാത്തതിനെ അറിയാൻ കഴിയുന്നില്ല. ശശഭുഷാണ കൽപ്പം, മൂൽക്കൊമ്പെന്ന് പറയുന്നു, അതില്ലാത്തതുകൊണ്ട് അതിനെ അറിയാൻ കഴിയുന്നില്ല. അത്യന്തമേവ അസത്, അത് പൂർണ്ണമായും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതൊരു സാമാന്യ യുക്തി, ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അത് പ്രമാണങ്ങളിലൂടെ അറിയാൻ കഴിയും, എന്തില്ലയോ അതറിയാൻ കഴിയില്ല. തഥാ ഇതം ബ്രഹ്മ അവിജ്ഞാതത്വ അസദേവേദി മന്ദബുദ്ധീന വ്യാമോഹോ മാഭൂ. അതുകൊണ്ട് ബ്രഹ്മ അവിജ്ഞാതത്വ അസദേവേദി, ഇവിടെ ശ്രുതി പറയുന്നു, ആചാര്യം പറയുന്നു, എന്താണ് ബ്രഹ്മം, അങ്ങനെ ഒന്നുണ്ട്, അതാണ് പരമാർത്ഥം. അങ്ങനെ പറയുമ്പോഴും ശ്രോതാവിനെ സംബന്ധിച്ച് അത് അവിജ്ഞാതമായി തന്നെ ഇരിക്കുന്നു. ശബ്ദജ്ഞാനത്തിൽ കൂടുതൽ പ്രത്യേകിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് അവന് വിശേഷിച്ച് അറിവൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് ബാഹ്യമായ വിഷയങ്ങളെ അറിയുന്നത്, പ്രത്യക്ഷ പ്രമാണത്തെ കൊണ്ടറിയുന്നു, ഇനി പലതും അനുമാനിച്ചറിയാൻ കഴിയുന്നു. എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനം ഉണ്ടാകും. പക്ഷെ ബ്രഹ്മത്തെ പറയുന്നു, പക്ഷെ അവിജ്ഞാതത്വ ഒന്നും അറിയാൻ കഴിയുന്നില്ല, എന്നുവെച്ചാൽ കേൾക്കാനേ കഴിയുന്നുള്ളൂ. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അത് കേൾക്കാനേ കഴിയുന്നുള്ളൂ. മറ്റ് വസ്തുക്കളുടെ പ്രത്യക്ഷമായ അപരോക്ഷമായ അനുഭവം ഉണ്ടാകുന്നതുപോലെ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അസദേവ ഇതില്ലാത്തതാണ്. കാരണം എന്ന് പറഞ്ഞു അവിജ്ഞാതം വിജാനത, വിജ്ഞാതം അവിജാനത എന്ന് പറയുകയും ചെയ്തു. ഇതി മന്ദബുദ്ധീനാം വ്യാമോഹോ, അങ്ങനെ മന്ദബുദ്ധികൾക്ക് വ്യാമോഹം വരാം, മൂഢത അവർക്ക് വരാം. അത് സാധാരണ പറയാറുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ധാരാളം കേൾക്കുന്നു, ആത്മതത്വ ശ്രവണം ചെയ്യുന്നു, എന്നിട്ടും അതിൻ്റെ ഒരു ഫലം കാണുന്നില്ല. അവരുടെ മനസ്സിലൊരു മൂഢത വരാം, ഓ ഇത് ഇല്ലാത്തതാണ്, അസദേവ ഉള്ളതല്ല, അങ്ങനെ തോന്നാം, തോന്നാറുണ്ട്. അതിന് കാരണം പറയുന്നത് എന്താണ്? എന്റെ ബുദ്ധിയുടെ മാന്ദ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതില്ലാത്തതുകൊണ്ടല്ല, അതിന് ഗ്രഹിക്കുന്നതിന് ശേഷി സ്വന്തം ബുദ്ധിക്കില്ല. ബുദ്ധി മാന്ദ്യം കൊണ്ട് അങ്ങനെ തോന്നാം, അത് വരാൻ പാടില്ല. അതുകൊണ്ട് തദർത്ഥ ഇയം ആഖ്യായിക ആരഭ്യതേ, അതിനുവേണ്ടി. അല്ല, അങ്ങനെയൊന്നുണ്ട്, അത് പരമാർത്ഥമാണ്, സ്വന്തം അനുഭവത്തിൽ വരുന്നില്ല, അതുകൊണ്ടില്ല എന്ന് കരുതുന്നില്ല. ഇത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ വന്നതാണ് എന്ന് പറയുകയാണ്, എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാര്യം തൻ്റെ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ അതില്ലാന്ന് തീരുമാനിക്കാൻ പാടില്ല. തൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിലും മറ്റാരുടെയെങ്കിലും അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുള്ളതാണ്. ദേശഭേദം കൊണ്ട്, കാലഭേദം കൊണ്ട്, പിന്നെ വ്യക്തിഭേദം കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിൽ വരാറുണ്ട്. താൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ തൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല, കാലഭേദം കൊണ്ട്. തൻ്റെ ദേശത്തില്ലാത്ത കാര്യങ്ങൾ മറ്റ് ദേശത്തുള്ളത് തൻ്റെ അനുഭവത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കാലഭേദം കൊണ്ട് തൻ്റെ അനുഭവത്തിൽ വരുന്നില്ല. അപ്പോൾ കാലഭേദം കൊണ്ടോ ദേശഭേദം കൊണ്ടോ ഉള്ളത് തന്നെ അനുഭവത്തിൽ വരാതിരിക്കുക. ഇതിലെല്ലാം ഉപരിയാണ് വ്യക്തിഭേദം, ജീവഭേദം കൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ സാമർഥ്യം കൊണ്ട് തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, വേറൊരു ജീവിയുടെ ഇന്ദ്രിയ ഗ്രഹണ സാമർഥ്യം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതിൽ നിന്നും ഭിന്നമായിരിക്കും. മറ്റൊന്ന് ഗ്രഹിക്കുന്നത് തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. തൻ്റെ ബുദ്ധിയെ തൻ്റെ ഗ്രഹണ സാമർഥ്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒന്നുള്ളതാണ് മറ്റൊന്നില്ലാത്തതാണെന്ന് തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും ഒന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ അറിഞ്ഞിട്ടില്ലെങ്കിലും അതുള്ളതാണ്, അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കും, ഞാൻ അറിയാൻ ശ്രമിച്ചു, എനിക്കറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടല്ല എന്ന് ധരിക്കരുത്. തദർത്ഥ അതിനു വേണ്ടി ഉള്ളത് തന്നെയാണ്. തൻ്റെ ബുദ്ധിമാന്ദ്യം കൊണ്ട് തനിക്ക് വന്നിരിക്കുന്ന വ്യാമോഹമാണ് ഇല്ല എന്നുള്ളത്. അല്ല, ഇല്ല എന്നുള്ളത് സത്യമല്ല, അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിലല്ല അതില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നു എന്റെ അനുഭവത്തിലുണ്ട് അതുള്ളതാണോ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ തന്റെ അനുഭവത്തിന് വിലയില്ലാത്തവർ, അത് കേവലം വ്യാമോഹമാണ്, തന്റെ മൂഢത മാത്രമാണ്. തദർത്ഥ ആഖ്യായിക, അതുകൊണ്ട് ഈ ആഖ്യായിക ആരംഭിക്കുന്നു. അതുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ച് തനിക്കത് വെളിപ്പെടുന്നില്ല, അതുകൊണ്ടതില്ല എന്ന് തീരുമാനിക്കരുത്. ഇത് പലർക്കും വെളിപ്പെട്ടിട്ടുണ്ട്, ഇന്നും വെളിപ്പെടുന്നുണ്ട്, ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട് വേറെ സന്ദർഭത്തിൽ. ഇത് പൂർവികന്മാർക്ക് വെളിപ്പെട്ട കാര്യമാണ്, ഇന്നും പലർക്കും വെളിപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം തന്റെ അനുഭവത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കരുത്. അങ്ങനെയല്ല, ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെയും നാസ്തിത്വത്തെയും നിശ്ചയിക്കേണ്ടത് കേവലം തന്റെ അനുഭവത്തെ വച്ചിട്ടല്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജീവൻ അത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതാണെന്ന് തനിക്കും അംഗീകരിക്കേണ്ടി വരും. അതുപോലെ ഒരു വസ്തു ഉള്ളതായിരുന്നാൽ അത് സർവർക്കും അനുഭവമാകണമെന്നും അത് വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ട് ഈ ആത്മതത്വം ഇത്രയൊക്കെ വ്യക്തമായി ഉപദേശിച്ച് തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇത് ഇല്ലാത്തതും ധരിക്കരുത്. തദർഭാഗ്യം ആഖ്യായിക ആരംഭിക്കും. അതിനുവേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന ആഖ്യായിക കഥ കഥനം. ഒരു കഥ പോലെ ഈ തത്വത്തെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുമ്പ് നടന്ന ഒരു സംഭവത്തെ പോലെ ഇതിനെ അവതരിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ടാണ് തദേവ ഹി ബ്രഹ്മ സർവപ്രകാരേണ പ്രശാസ്ത്ര ദേവാനാമപി പരോ ദേവ ഈശ്വരാണാമപി ഈശ്വരോ ദ്രുവിജ്ഞേയോ ദേവാനാം ദേഹേതു അസുരാണാം പരാദേഹേതു തത്കഥം നാസ്തി ഇതി ഏതസ്യ അർത്ഥസ്യ അനുകൂലാനി ഹി ഉത്തരാണി വചാംസി ദൃശ്യന്തേ. തദേവ ഹി ബ്രഹ്മ സർവപ്രകാരേണ പ്രശാസ്ത്ര, ആ ബ്രഹ്മം തന്നെയാണ് സർവപ്രകാരത്തിലും സർവത്തെയും പ്രശാസനം ചെയ്യുന്നത്, ഭരിക്കുന്നത്. അത് ശ്രുതി പറയുന്നതാണ്, അതിനെ ഭയന്നിട്ടാണ് വായു വീശുന്നത്, അഗ്നി ജ്വലിക്കുന്നതിനെ ഭയന്നിട്ടാണ്, മഴ വർഷിക്കുന്നത് അതിനെ ഭയന്നിട്ടാണ്. അതിന്റെ പ്രശാസനത്തിൽ, അതിന്റെ ഭരണത്തിന് കീഴിലാണ് സർവവും. ബ്രഹ്മൻ സർവ നിയന്താവായിരിക്കുന്നു. എന്തായാലും ഇതിനെ സൃഷ്ടിക്കാനും നിലനിർത്താനും ഇതിന്റെ പിന്നിലൊന്നും ഉണ്ടായിരിക്കണം, ഇതിനൊക്കെ ആധാരമായി ഒന്നുണ്ടായിരിക്കണം. ഇവിടെ അനുഭവത്തിൽ തന്നെ നിരാധാരമായി കർത്തൃശൂന്യമായി ഒന്നിനെയും നമ്മൾ കാണുന്നില്ല, കാരണരഹിതമായി ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതിനൊരു പരമകാരണം ഉണ്ടായിത്തീരും. സർവപ്രകാരേണ പ്രശാസ്ത്ര, എല്ലാ തരത്തിലും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന നിലനിർത്തുന്ന ഒന്ന്. അതെന്താണ്? ദേവാനാം അപി പരോ ദേവ, ദേവന്മാർക്കു കൂടി പരനായിരിക്കുന്ന ദേവൻ, ഐശ്വര്യശാലികളായിരിക്കുന്ന ദേവന്മാർ, മണിമാതി ഐശ്വര്യങ്ങളുള്ളവർ, അതിനേക്കാൾ ഐശ്വര്യമുള്ളവൻ ഈശ്വരാണാം അപി ഈശ്വര, അതുപോലെ അനേക വിഭൂതികളോടുകൂടിയിരിക്കുന്നു. ദേവന്മാരും മറ്റ് ഈശ്വരന്മാർ, ലോകപാലകന്മാർ, അവർക്കെല്ലാം ഈശ്വരനായിരിക്കുന്നവൻ, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉപരിയായിരിക്കുന്നു. അതുകൊണ്ട് ദുർവിജ്ഞേയനാണ് എന്ന് പറഞ്ഞല്ലോ, മന്ദബുദ്ധി. തനിക്ക് ബുദ്ധി മാന്ദ്യം ഇരിക്കെ ദുർവിജ്ഞേയമായിരിക്കുന്ന തത്വത്തെ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? സ്വതേ അത് ദുർവിജ്ഞേയമായിരിക്കുന്നു. എന്തുകൊണ്ടത് പരനായിരിക്കുന്നു, ദേവന്മാർക്കും പരനായിരിക്കുന്നു. അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതോ ബുദ്ധി മാന്ദ്യത്തോടുകൂടി താൻ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ദേവാനാം ജയഹേതുഹു. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം, അതിൽ ധർമ്മത്തെ വിജയിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ധർമ്മത്തെ വിജയിപ്പിക്കുന്നു, അധർമ്മത്തെ നശിപ്പിക്കുന്നു. അതാണ് ദേവാനാം ജയഹേതു, അസുരാണാം പരാജയഹേതു. സർവത്തിൻ്റെയും പ്രശാസ്താവായിരിക്കുന്നുകൊണ്ട് ഇവിടെ ധർമ്മം നിലനിൽക്കണം. അതിനുവേണ്ടി അസുരന്മാരെ പരാജയപ്പെടുത്തുന്നു. അതിവിടെ കാണുന്നുണ്ടല്ലോ, ധർമ്മത്തിന്റെ വിജയവും അധർമ്മത്തിന്റെ പരാജയവും എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സ്ഥിതി കാണുന്നുണ്ടല്ലോ. ലോകത്തിന്റെ സ്ഥിതി അതിനെ ആശ്രയിച്ചിട്ടാണ്. എന്നാലും ലോകം നിലനിൽക്കത്തുള്ളൂ. അധർമ്മത്തെ അസുരന്മാരെ പരാജയപ്പെടുത്തി പറ്റും, അല്ലെങ്കിൽ ലോകം നിലനിൽക്കത്തില്ല, നശിച്ചു പോകും. അപ്പൊ ലോകത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി ആരാണോ ദേവന്മാരെ ജയിപ്പിക്കുകയും അസുരന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്, അങ്ങനെ ഒന്നും ഈ ലോകം നിലനിൽക്കെ കഥം നാസ്തി ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും? ഈ ലോകം നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ധർമ്മം, നീതി, നന്മ, സത്യം ഇതിനെയെല്ലാം നിലനിർത്തുന്ന ഒന്ന് ഉണ്ട്, അല്ലെങ്കിൽ ഇത് നിലനിൽക്കത്തില്ല. ഇതിനെല്ലാം നശിപ്പിക്കുന്നതാണ് വിപരീതമായി വരുന്ന അസത്യം, അധർമ്മം, അനീതിയെല്ലാം. അപ്പൊ അതിനെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇതിനെ നിലനിർത്തുന്ന ബ്രഹ്മ, ഈശ്വരൻ കഥം നാസ്തി, അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയും? അല്ലെങ്കിൽ ലോകമേ ഇല്ല, അങ്ങനെ ലോകം നിലനിൽക്കത്തില്ല. ലോകം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ധർമ്മഹേതുവായ ഈശ്വരനുണ്ട്. ഇത്യേതസ്യ അർത്ഥസ്യ അനുകൂലാനി ഉത്തരാണി പച്ചാംശ ദൃശ്യന്തി. അപ്പോൾ ഇതിനനുകൂലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾക്ക് കൂടി ബോധിക്കത്തക്ക തരത്തിൽ ഈശ്വരന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നു. അതിനനുകൂലമായ ഉത്തരാണി പച്ചാംശ ദൃശ്യന്തി. ഇനി പറയുന്ന വാക്കുകൾ അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, ഈശ്വരതത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ സ്വന്തം അനുഭവം കൊണ്ട് അതിനെ അംഗീകരിക്കാൻ വയ്യ, അതിനൊരുവിനോട്ട് കഴിയുന്നില്ല. എങ്ങനെ അവൻ ഇതിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കും? ഇത് സത്യമാണെന്ന് അവൻ എങ്ങനെ ബോധിക്കും? ഒരേ ഒരു വഴിയേ ഉള്ളൂ, പൂർവികന്മാരുടെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുക. അതാണ് നമ്മൾ ഗുരുക്കന്മാരെ പിന്തുടരുന്നത്. അവരുടെ അനുഭവത്തെ പിന്തുടർന്ന് ആ അനുഭവത്തിന് വേണ്ടി ശ്രമിക്കുന്നു. തനിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? പൂർവികന്മാർക്കിത് ബോധ്യപ്പെട്ടതാണ്, അവരിത് വെളിപ്പെടുത്തിയതാണ്, അതുകൊണ്ടത് സത്യമാണ്, അതിനെ പിന്തുടരുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥ ഇവിടെ പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കാം. പല വീക്ഷണങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച്, കാഴ്ചപ്പാടുകളുണ്ട്. ഇനി വരുന്ന ഭാഗത്തെ ആ രീതിയിൽ മനസ്സിലാക്കാം. അഥവാ ബ്രഹ്മവിദ്യയാ ഹസ്തുതയെ ഇനി മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാം. ഇതുവരെ ചർച്ച ചെയ്ത ഈ ആത്മവിദ്യ അതെത്രയോ മഹത്വമുള്ളതാണ് എന്നിങ്ങനെ ആ ബ്രഹ്മവിദ്യയ ഹസ്തുതയെ, ആ ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ മഹാത്മ്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രോതാവിനെ എന്തിനതിനെ ബോധിപ്പിക്കണം? അതിൻ്റെ മഹാത്മ്യത്തെ ബോധിപ്പിച്ചാലേ ശ്രോതാവിന് അതിലൊരു രുചിയും ഉണ്ടാവും. മഹത്തായതിനെ നേടാനാണ് ജീവന്മാർ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ മഹാത്മ്യമുള്ളതാണ് എന്നവനെ ബോധ്യപ്പെടുത്തുന്നു. എങ്ങനെ കഥം ബ്രഹ്മ വിജ്ഞാനാധി അഗ്നിയാദിയോ ദേവ ദേവാനാം ശ്രേഷ്ഠത്വം ജഗ്മഹു. ഇവിടെ അഗ്നി വായു ഇന്ദ്രൻ എന്നീ ദേവന്മാരെ സ്തുതിച്ചു പറയും. ദേവന്മാരിലവർ ശ്രേഷ്ഠന്മാരാണെന്ന് കഥാരൂപത്തിൽ പറയുന്നു. എന്തുകൊണ്ടവർക്ക് ഈ ശ്രേഷ്ഠത്വം വന്നു? ബ്രഹ്മവിജ്ഞാന ആത്മവിജ്ഞാനം കൊണ്ട് അവർ ബ്രഹ്മത്തെ അറിഞ്ഞു. അഗ്നിയാദയോ ദേവ ദേവാനാം ശ്രേഷ്ഠത്വം ജഗ്മഹു. ദേവന്മാരിലവർ ശ്രേഷ്ഠന്മാരായി. തഥോപി അതിതരാം ഇന്ദ്ര, അതിൽ തന്നെ ശ്രേഷ്ഠനായി ഇന്ദ്രൻ. അത് പറയും, ഇന്ദ്രൻ എങ്ങനെ ശ്രേഷ്ഠനായി? ഇതിനെ അറിഞ്ഞതുകൊണ്ട് അവർ ശ്രേഷ്ഠന്മാരായി, പൂജനീയരായി. അതുകൊണ്ട് ഇതിനെ അറിയുന്ന ഒരുവൻ പൂജനീയനായിത്തീരുന്നു. അതെന്തിൻ്റെ മഹത്വം? അവൻ്റെ മഹത്വമല്ല, ആ വിദ്യയുടെ മഹത്വമാണ്, ഇതിനെ വെളിപ്പെടുത്തുന്ന വിദ്യയുടെ മഹത്വമാണ്. അപ്പോൾ ആ വിദ്യ പൂജനീയ ആണ്. അതുകൊണ്ട് ആ വിദ്യ സ്വീകരിക്കുന്നവന് പൂജനീയനായിത്തീരും എന്നിങ്ങനെ അതിനെ സ്തുതിക്കുന്നതിന് വേണ്ടി ആ രീതിയും മനസ്സിലാക്കാം. ഇങ്ങനെ പല പക്ഷങ്ങൾ പറയുന്നതിന് ഇതുവരെ ബ്രഹ്മവിദ്യയെ വ്യക്തമായി വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നീടൊരു കഥ പറയുന്നു. എന്താ അതിന്റെ സാങ്കത്യം? അഥവാ ദൃവിജ്ഞേയം ബ്രഹ്മേത് പ്രദർശ്യത്തെ. ഇനി ഒരുവൻ ഇതിന്റെ ശ്രോതാവ് നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ഈ തത്വം ശ്രവിച്ചിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് എന്താണ് പറയുന്നത്? തന്റെ ബുദ്ധിമാന്ദ്യം കൊണ്ട്. തന്റെ ബുദ്ധിമാന്ദ്യം കൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ നിരാശനാവും. ഇപ്പോൾ അയാൾ വിചാരിക്കും, എന്താണ് കുറച്ചുകൂടി എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വരുന്നു. അയാൾ നിരുത്സാഹനായി പിന്മാറി പറയുന്നു, അതല്ല പ്രധാനമായ വിഷയം, അതല്ല. എന്താണോ ദുർവിജ്ഞേയം, ഇത് സ്വതേ ദുർവിജ്ഞേയമായ ഒരു കാര്യമാണ്. ഇനി നിനക്ക് ബുദ്ധി ഉണ്ടായാലും ശരി, ബുദ്ധിയില്ലെങ്കിലും ശരി, രണ്ടായാലും ഇത് ദുർവിജ്ഞേയം തന്നെ. ഇതിന്റെ രീതിക്ക് മാറ്റമില്ല. അപ്പോ പോരായ്മ നിന്റെ വശത്ത് മാത്രമല്ല, ഇതിന്റെ സ്വഭാവമാണ് ദുർവിജ്ഞേയ. എന്തുകൊണ്ട്? ബ്രഹ്മ ഇത്യേതർ പ്രദർശ്യത. എങ്ങനെ? ഏനാഗ്നിയാദയോ അതി തേജസ്സോവി ക്ലേശേനൈവ ബ്രഹ്മ വിദിതവന്ത പറയുന്നു. ഇപ്പോൾ നിന്റെ കുറ്റമല്ല, ആവർത്തിച്ച് ശ്രവണം ചെയ്തിട്ടും ഈ തത്വം പ്രകാശിക്കാത്തത് ശ്രോതാവിന്റെ തകരാറല്ല. വിനയോ അഗ്നിയാദയോ അതി തേജസ്സിനോവി ദേവ, അഗ്നിയാദി ദേവതകൾ വളരെ തേജസ്വികളാണ്, ആരോഗികമായ ശക്തിവിശേഷങ്ങളുള്ളവരാണ്, ഐശ്വര്യശാലികളാണ്. അങ്ങനെയുള്ള ദേവന്മാർ കൂടി ക്ലേശേനൈവ ബ്രഹ്മ വിദിതവന്ത, വളരെ ക്ലേശിച്ചാണ് ഈ തത്വത്തെ അറിഞ്ഞത് എന്നീ കഥയിൽ പറയുന്നു. അപ്പോൾ ഒരു ശ്രോതാവ് ക്ലേശിച്ചിട്ട് ഇതെന്നെ അറിയാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതിൽ കൂടുതൽ ക്ലേശം അവർക്ക് വേണ്ടിവരും. എന്തുകൊണ്ട്? ദുർവിജ്ഞേയമായ തത്വം, അത് സൂക്ഷ്മമാണ്.